സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിന്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും ദൂരത്തും ചാരിത്തുമായി ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ശാന്തമായി രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വാത്സല്യ ശ്രോതാക്കൾക്കും സുവിശേഷ സ്നേഹികൾക്ക് ഏവർക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം മനോഹരമായ രാത്രിയിൽ ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗത്തിന്റെ കടശി രാത്രിയിൽ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകി തന്നതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഹൃദയത്തിന്റെ യാഗപീഠത്തിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇരുട്ടിന്റെ ശക്തികൾ ഇവിടെ മുട്ടുമടക്കുന്ന രാത്രിയായിരിക്കും. ദൈവപ്രവർത്തി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായിരിക്കും. ഒരു വടിയിൽ ദൈവശക്തി വ്യാപരിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ചെങ്കടൽ രണ്ടായി പിളർന്നു മാറുമെങ്കിൽ ഒരു പിടി മാവിൽ ദൈവശക്തി വ്യാപരിച്ചാൽ ക്ഷാമകാലത്തിന് മുഴുവൻ അറുതിയായി തീരുമെങ്കിൽ ഒരു കഴുതയുടെ പച്ച താടിയിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ശത്രുക്കൾ കൂട്ടമായി നിലം പരിചായെങ്കിൽ പെട്ടകം വഹിച്ച പുരോഹിതന്മാരിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ യോർദാൻ രണ്ടായി മുറിഞ്ഞു നീങ്ങിയെങ്കിൽ കയ്യിൽ ചങ്ങലയും കാലിൽ ആമവുമായി അർദ്ധരാത്രിയിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച അഭിഷിക്തന്മാരിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ പൂട്ട് പൊളിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, തകരാത്ത കോട്ടകളില്ല. വിശ്വസിക്കുന്നവൻ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം വീശി അടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രി ഇവിടെ പെരുകി പ്രവഹിക്കുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഒരു വായും ഇന്ന് രാത്രി ഇവിടെ അടഞ്ഞിരിക്കരുത്. പരിശുദ്ധാത്മാവ് രാത്രി നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുകയാണ്. നീ ഇന്ന് രാത്രി വെറുതെ ഇവിടെ എത്തിയതല്ല, നിന്നെ കുറിച്ച് സർവോത്തമമായ ഒരു പദ്ധതി നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിനുണ്ട്. ഈ ലോകത്തിൽ നീ പിറന്നു വീഴുന്നതിന് മുൻപ് നീ എവിടെ പിറന്നു വീഴണം എന്നുദ്ദേശിച്ചിരിക്കുന്ന ഒരു മഹാദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലാണ് നീ ഭൂമിയിൽ ജന്മം കൊണ്ടതെങ്കിൽ നിന്നെ കുറിച്ച് നിന്റെ അപ്പനുള്ളതിനേക്കാൾ, നിന്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ, നിന്റെ അടുത്ത രക്തബന്ധങ്ങൾക്കുള്ളതിനേക്കാൾ ഏറ്റവും വലിയ ഒരു പ്ലാൻ നീ ആരാധിക്കുന്ന നിന്റെ ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ച നിനക്ക് ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. എന്റെ കയ്യിലിരിക്കുന്ന സാധനത്തെ പിടിച്ചു പറിക്കാൻ മറ്റൊരാൾക്ക് കഴിയും, എന്നാൽ എന്റെ ഉള്ളം കയ്യിലെ വരയെ പിടിക്കാൻ ആർക്കും സാധ്യമല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമൈതലെ, നീ കർത്താവിന്റെ ഉള്ളം കരങ്ങളിൽ വരയ്ക്കപ്പെട്ട വരയാണെങ്കിൽ നിന്നെ പിടിച്ചു പറിക്കാൻ, തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ എന്നെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയായിരിക്കട്ടെ. ഈ രാത്രി ആരും ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ വായടച്ചിരിക്കരുത്. ഇന്ന് രാത്രി നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാനുണ്ട്. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരുവാൻ തുടങ്ങുന്ന രാത്രിയാണ്. ജോസേഫേ, നീ മിസ്രയേമിൽ എത്തിയത് രാജവീഥിയിലൂടെയല്ല, പൊട്ടക്കുഴിയിലൂടെ, പുത്തിപ്പേറിന്റെ വീട്ടിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെയാ നീ മിസ്രയേമിൽ എത്തിയത്. നിന്റെ സഹോദരന്മാർ മിസ്രയേമിൽ എത്തിയത് രാജവീഥിയിലൂടെയാ. രാജവീഥിയിലൂടെ എത്തിയ ഒരുത്തരും അവിടെ മന്ത്രിയായില്ല, എന്നാൽ പൊട്ടക്കുഴിയിലൂടെ പോയ, പുത്തിപ്പേറിന്റെ വീട്ടിലൂടെ പോയ, അവഗണനയിലൂടെ പോയ, ചെയ്യാത്ത കുറ്റത്തിന്റെ ദുരാരോപണത്തിലൂടെ പോയ, നിന്നെ അവിടെ മന്ത്രിയാക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ 30-ാമത്തെ വയസ്സിൽ ഇന്ന സ്ഥാനത്ത് നീ ഇരിക്കുമെന്ന്, നിന്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ നീ ഉരുത്തിരിയുന്നതിന് മുൻപ് നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചവനാണ് നീ സേവിക്കുന്ന നിന്റെ ദൈവമെങ്കിൽ നിന്റെ അടുത്ത ബന്ധുക്കൾക്കുള്ളതിനേക്കാൾ നിന്നെ കുറിച്ചൊരു പ്ലാൻ ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിന് രാത്രി ആരാധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതൊരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ പറഞ്ഞു വന്നതിന്റെ സാരം? ഈ ഭൂമിയിലേക്ക് നീ പിറന്ന് വീഴുന്നതിന് മുൻപ് നിന്നെ കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചവനാണ് നീ ആരാധിക്കുന്ന നിന്റെ ദൈവമെങ്കിൽ നിന്നെ കുറിച്ച് സർവോത്തമമായ പ്ലാൻ നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നതിന് തുല്യമായി ദൈവത്തിന്റെ ദാസൻ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ സൂചിപ്പിക്കുന്നു, സകലത്തും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലങ്ങൾക്കപ്പുറത്ത് മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാൻ ഈ കൃപ ലഭിച്ചിരിക്കുന്നു. എന്താ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? സകലത്തും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലങ്ങൾക്കപ്പുറത്ത് മറഞ്ഞുകിടന്ന മർമ്മം. വേദപുസ്തകത്തിന് രണ്ട് പ്രത്യേക പ്രയോഗങ്ങൾ, പ്രത്യേകം വേദശാസ്ത്ര പ്രാധാന്യമുള്ളതുണ്ട്. ഒന്ന് ആദി, മറ്റൊന്ന് അനാദി. ആദി എന്നതിനെ സംബന്ധിച്ച് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിങ്ങനെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നാം കാണുന്ന ഈ നീലാകാശ വിരിപ്പിന്റെ ആദിയല്ല, നക്ഷത്രങ്ങൾ, നെബുലകൾ, ഗാലക്സികൾ, ഒറിയോൺ ബെൽറ്റ്, ബീറ്റർഗ്യൂസ്, സ്വർഗസിംഹാസനം, ദൂതന്മാർ, മൂപ്പന്മാർ, കെരൂപുകൾ, ജീവികൾ, ഇവയുടെ എല്ലാം സമഗ്രമായ ഇക്കാണുന്ന പ്രപഞ്ച സംവിധാനത്തിന്റെ മുഴുവൻ ആദി ദൈവത്തിന്റെ ആദിയുടെ സൃഷ്ടിയാണ്. തരി മുതൽ താരാദികൾ വരെ, ആഴിയുടെ ആഴം മുതൽ അതിർത്തി ഗോളങ്ങൾ വരെ സകലതും ഉണ്ടാകട്ടെ എന്ന കൽപ്പനാ ശബ്ദത്തിന് മുൻപിൽ ഉച്ചാരണത്താൽ ഉണ്ടായതാണ്, അതിന് ആദി എന്ന് പറയാം. എന്നാൽ ആദിക്ക് മുൻപ് ഒരു കാലമുണ്ട്, അതാണ് അനാദി. അതിനെ സംബന്ധിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. സൂര്യൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, ഇക്കാണുന്ന താരപഥങ്ങൾ ഒന്നുമില്ല, സ്വർഗമില്ല, മൂപ്പന്മാരില്ല, ജീവികളില്ല, കെരൂപുകളില്ല, അതെ ഗബ്രിയേലില്ല, മിഖായേലില്ല, സ്വർഗീയ ശക്കൈനകളില്ല, പൂർവകാല പുരാതന നിത്യതയുടെ അനന്ത ശൂന്യതയിൽ ദൈവം മാത്രം സർവാധികാരിയായി വിരാജിച്ചരുളുന്ന അവന്റെ പൂർവകാല നിത്യതയുടെ അനന്ത ശൂന്യതയിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ദൈവം ഒരുപറ്റം ആളുകളെ ഭാവികാല നിത്യതയിൽ തന്റെ പുത്രന്റെ മണവാട്ടിയാക്കാൻ മുൻകണ്ടതാണെങ്കിൽ ഇന്ന് രാത്രി ആ തിരഞ്ഞെടുപ്പ് ഈ ദേശത്തിന്മേൽ വീഴുന്നതിന്റെ ഭാഗമാണ്. ഇവിടെ മുഴങ്ങുന്ന സുവിശേഷ പ്രസംഗം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ ഭാഗമായി ഈ കൂടിവരവിൽ ചിലരെ സ്വർഗമൊരുക്കും എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ഇന്ന് രാത്രി എല്ലാ ഹൃദയങ്ങളും കർത്താവിങ്കിലേക്ക് ഉയരട്ടെ, രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ, എല്ലാ തരങ്ങളും സ്തോത്രത്തോടെ ചലിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം,
യഹോവ നദി അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ
മോശയോട് കൽപ്പിച്ചത്
നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടതെന്നാൽ
യഹോവ
ഇപ്രകാരം അരുളി ചെയ്യുന്നു
എന്നെ ആരാധിപ്പാൻ
എന്റെ ജനത്തെ വിട്ടയക്കാം.
പ്രൈസ് ദ ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. വെള്ളം കുടിക്കാനും മന്ന കഴിക്കാനും ഇറച്ചി കഴിക്കാനും വിട്ടയക്ക എന്നല്ല, ആരാധിക്കാൻ വിട്ടയക്ക. ആരാധിക്കാൻ ഇറങ്ങി തിരിക്കുന്നവർക്ക് വേണ്ടി മരുഭൂമിയിൽ വേണ്ടത് കരുതാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നാൽ വിളിക്കപ്പെട്ട ദൈവമക്കളിൽ നിന്ന് സ്വർഗമൊന്ന് പ്രതീക്ഷിക്കുന്നു. നീ അവനെ ആരാധിക്കുന്നവനായിരിക്കണം. വാപൂട്ടി മൗനമായി മൗനവ്രതം അനുഷ്ഠിച്ച് ദൈവത്തിൽ ഇരിക്കാനല്ല, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ നിന്റെ വിളിയുടെ പുറകിലെ പരമപ്രധാനമായ ഉദ്ദേശം നിവർത്തിക്കുവാൻ നിന്റെ ആരാധനയുടെ തലങ്ങൾ വ്യത്യാസപ്പെടേണ്ടിയിരിക്കുന്നു. യുഗങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും അപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കും പതിറ്റാണ്ടുകൾക്കും അപ്പുറത്ത് സർവാധികാരിയായ ദൈവത്തിന്റെ നിയുക്ത ദാസനായ മോശയിലൂടെ ഫറവോന്റെ കൊട്ടാരത്തിന്റെ കോട്ട കൊത്തളത്തിനുള്ളിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ് ഇന്ന് രാത്രി നിങ്ങൾ വായിച്ചു കേട്ടത്. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ദൈവം പ്രത്യേകമായി വിളിച്ചു വേർതിരിച്ച ജനതയാണ് ഇസ്രായേൽ ജനത. ലോകഗതിയുടെ നാഴികക്കല്ലായി, മാനവ ചരിത്രത്തിന്റെ നട്ടല്ലായി, കാലഗതിയുടെ മുഴുവൻ കാതലായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനവർഗമാണ് യഹൂദൻ. ആശയം വെളിപ്പെടുത്തുവാനുള്ള ഭാഷയ്ക്ക് അക്ഷരമാല തയ്യാറാക്കുക എന്ന വിദ്യ ലോകത്തിലേതെങ്കിലും ഒരുത്തന്റെ ബുദ്ധി മൂശയിൽ ഉരുത്തിരിയുന്നതിന് മുൻപ് ലോകത്തിലെ സകല കോടതിയിലും നിലവിലിരിക്കുന്ന നീതിന്യായ നിയമങ്ങളുടെ അസ്ഥിവാരമായ മോശയ്യ നിയമങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശയെ പോലൊരു നിയമജ്ഞനെ ലോകം കണ്ടിട്ടുണ്ടോ? അത്തരമൊരു നിയമജ്ഞനെ ലോകത്തിന് സംഭാവന ചെയ്ത തർസോസിലെ ശൗലിനെ പോലെ, ശലോമോനെ പോലെ വിജ്ഞാന വിചക്ഷണന്മാരായ ബുദ്ധിരാക്ഷസന്മാരെ ലോകത്തിന് സംഭാവന ചെയ്ത എന്തിനേറെ ദിവ്യ ദർശനം പ്രാപിച്ച രാജാക്കന്മാരുടെ പരമ്പരകളെ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും കരുത്തുറ്റ ബുദ്ധിരാക്ഷസന്മാരെ മാത്രമല്ല, ആദാമ്യ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാനവ വർഗത്തിന്റെ വിടുതലിനായി മശിഹായെ ലോകത്തിന് സംഭാവന ചെയ്ത പ്രത്യേക ജനവർഗമാണ് യഹൂദ ജനത. യഹൂദ ജനതയെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ ദിവ്യ പദ്ധതിയിൽ പല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഉദ്ദേശം ഒന്ന്, ബഹുദൈവാരാധന മനുഷ്യ ഹൃദയങ്ങളെ അന്ധകാരാവൃതമാക്കിയപ്പോൾ ഏക സത്യ ദൈവത്തെ വ്യവസ്ഥ പ്രകാരം സേവിപ്പാൻ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. ഉദ്ദേശം രണ്ട്, ഈ ദൈവത്തെ സേവിക്കുന്നത് മുഖാന്തരം ഉള്ള നന്മകൾ ദൃഷ്ടാന്തീകരിച്ച് സാധക പാഠക ന്യായേന കാര്യകാരണ തെളിവ് പ്രതിപാദ്യം ലോക ജനതയ്ക്ക് നടുവിൽ അവതരിപ്പിക്കുവാൻ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. ഈ ജനത്തെ തിരഞ്ഞെടുത്തതിന്റെ മൂന്നാമത്തെ ഉദ്ദേശം, ഈ വിശുദ്ധ തിരുവഴുത്തുകൾ എഴുതി സൂക്ഷിച്ച് ഇതിന്റെ കൈകാര്യകർത്താക്കളും കാവൽക്കാരും എഴുത്തുകാരുമായി നിന്നുകൊണ്ട് മികവുറ്റ തികവുറ്റ കിടയറ്റ ഈ വിശിഷ്ട ഗ്രന്ഥത്തിന്റെ പിൻ കൈകാര്യകർത്താക്കളാകാൻ ഇതിന് എഴുത്തുകാരും കാവൽക്കാരുമാകാൻ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ അശുദ്ധ ജനതതി തിങ്ങി നിറയുന്ന ലോക ജനതയ്ക്ക് നടുവിൽ നിന്ന് ഒരു വിശുദ്ധ ജനവർഗത്തെ വേർതിരിച്ച് അവരിൽ നിന്നും ഒരു വിശുദ്ധ കുടുംബത്തെ മാറ്റി നിർത്തി, അവരിൽ നിന്നും ഒരു വിശുദ്ധ സ്ത്രീയെ വേർതിരിച്ച് നിർത്തി, അവളുടെ ഉദരത്തിൽ ഉരുത്തിരിയിച്ച് പരിശുദ്ധനായ തന്റെ ഓമനപുത്രനെ അശുദ്ധരായ മനുഷ്യവർഗത്തിന് മശിഹായായി സംഭാവന ചെയ്ത് വീണ്ടെടുപ്പ് വേല പൂർത്തീകരിപ്പാൻ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിച്ചാൽ തുടർച്ചയായ പിന്മാറ്റങ്ങൾ നമുക്ക് അവരിൽ കാണാം. പ്രമാണം കൊടുക്കുന്നു, അത് കൈനീട്ടി ഏറ്റെടുക്കുന്നു, അധികം താമസിക്കാതെ അവർ പ്രമാണം കണക്കിന് ലംഘിക്കുന്നു, ശിക്ഷയേറ്റ് ലംഘന ശിക്ഷയേറ്റവർ നിലവിളിക്കുന്നു, എന്റെ ദൈവം കരുണ തോന്നി അവരെ രക്ഷിക്കുന്നു. വീണ്ടും പ്രമാണം ക്രമീകരിച്ചു നൽകുന്നു, പ്രമാണം അവർ പുറങ്കാല കൊണ്ട് ചവിട്ടിയെറിയുന്നു, ലംഘനത്തിന് ദൈവം കനത്ത ശിക്ഷ നൽകുന്നു, ശിക്ഷയേറ്റവർ നിലവിളിക്കുന്നു, ദൈവം കരുണ തോന്നി രക്ഷിക്കുന്നു. ഈ വളർച്ചയും തളർച്ചയും ഈ കിതപ്പും കുതിപ്പും ഈ പുരോഗതിയും അധോഗതിയുമാണ് ഇനി അധികം താമസമില്ല വെള്ള കുതിരമേൽ കയറി കോടി കോടി ദൂതന്മാരുടെ അകമ്പടിയോടെ നാം ആരാധിക്കുന്ന കർത്താവ് എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡയുടെ ചോര ചെളിയിൽ വിവർണമാകുന്ന യഹൂദ ജാതിയുടെ നിലവിളിയുടെ കാലഘട്ടത്തിൽ അതെ ഒലിവ് മലയുടെ മുഗൾ പരപ്പിലേക്ക് തന്റെ പവിത്ര പാദങ്ങൾ ചവിട്ടി ഇറങ്ങി വരുമ്പോൾ ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി രണ്ടായി പിളരുമളവിൽ ആ ജനത യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ട് അവനെ ഏറ്റെടുക്കും വരെ ചരിത്രത്തിൽ തുടരുന്നത് ഈ വളർച്ചയും ഈ തളർച്ചയും ഈ ഉയർച്ചയും ഈ താഴ്ചയും ഈ കിതപ്പും ഈ കുതിപ്പും തന്നെയായിരിക്കും. ക്ഷാമമുണ്ടായത് മുഖാന്തരം ജീവിക്കാൻ എന്ന ഭാവത്തിൽ കൊതിയോടെ യാക്കോബും കുടുംബവും ഈജിപ്തിന്റെ മണ്ണിലേക്ക് ചേക്കേറി. കാലത്തിന്റെ കടന്നുപോക്കിൽ യാക്കോബിനെയും കുടുംബത്തെയും അറിയാത്ത ഒരു കഠിന ഹൃദയനായ കരിങ്കല്ല് പോലെയുള്ള ഹൃദയമുള്ള ഫറവോൻ എഴുന്നേറ്റു. ഇസ്രയേലിന് കഠിനമായി പീഡയുണ്ടായി. കഠിനമായി ജോലി ചെയ്യിക്കുകയും ദേഹജന്മനം കൊടുക്കുകയും ചാട്ടവർ ചാച്ചുലയ്ക്കുമ്പോൾ ഹൂദന്റെ പുറത്ത് ചോരച്ചാലുകൾ കീറുകയും ചെയ്യുമ്പോൾ അവരുടെ കവിൾത്തടങ്ങളിലൂടെ ഊറിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ അവിടുത്തെ മേൽവിചാരകന്റെ മുൻപിൽ പൊഴിഞ്ഞില്ലെങ്കിലും പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ മുൻപിൽ അവരവരുടെ സങ്കടം പകർന്നു വെച്ചു. ആ നിലവിളി മേഘപാളികളെ കീറി നക്ഷത്ര മണ്ഡലങ്ങളെ മുറിച്ച് വ്യോമ മേഖലകളെ തകർത്ത് പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ അലതല്ലി ഉയർന്നു. ആ ജനത്തെ രക്ഷിപ്പാൻ ആരംഭത്തിന് മുൻപേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ പ്രവചന ഘടികാരത്തിന്റെ സൂചികകൾ ആ നിർണായക ഘട്ടത്തിലേക്ക് ചലിച്ചു നീങ്ങി വിടുവിപ്പാൻ ദൈവത്തിന്റെ കരവും ചലിച്ചു. ദൈവം തന്റെ ദാസനായ മോശയെ നിയോഗിച്ച് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അവന്റെ കൊട്ടാരത്തിലെത്തി അവന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് മോശ വിളിച്ചു പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി അതേ ശബ്ദം കാലങ്ങളെയും നൂറ്റാണ്ടുകളെയും പതിറ്റാണ്ടുകളെയും ഭേദിച്ചുകൊണ്ട് ഈ മലമുകളിലും മുഴങ്ങുകയാണ്. സത്യദൈവത്തെ ആരാധിപ്പാൻ, ആത്മ നിറവിൽ ആരാധിപ്പാൻ, വിശുദ്ധിയിൽ ആരാധിപ്പാൻ, വ്യവസ്ഥ പ്രകാരം ആരാധിപ്പാൻ, കൃപയിൽ നിറഞ്ഞ ആരാധിപ്പാൻ, പ്രമാണ പ്രകാരം ആരാധിപ്പാൻ, ജനത്തെ മുൻപോട്ട് വിടാതെ ചങ്ങലയ്ക്കിട്ടിരിക്കുന്ന സകല വ്യവസ്ഥിതികളുമേ, സകല നാമത്തെ ആരാധനകളുമേ, സത്യദൈവത്തെ ആരാധിപ്പാൻ, ആത്മ നിറവിൽ ആരാധിപ്പാൻ, ജനത്തെ വിട്ടയക്കുക. എന്റെ ദൈവത്തിന്റെ കരം ഇവിടെ ചലിക്കാൻ തുടങ്ങുകയാണ്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഈ രാത്രി ആത്മീയ മഴ കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? എത്ര പേര് ഇന്ന് രാത്രി ആത്മീയ മഴ കൊതിക്കുന്നുണ്ട്? ഈ രാത്രി ഒരു ചെറിയ മഴ നമുക്ക് പോരാ. ഒരു ചെറിയ ആത്മീയ മഴ ഇന്ന് രാത്രി നമുക്ക് പോരാ. അതിശക്തമായ ആത്മീയ മഴ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഇന്ന് രാത്രി പെരുകി ഇറങ്ങുന്ന രാത്രിയായിരിക്കണം. ഈ ലോകത്തിന്റെ സമാപന രാത്രിയിലാണ് ദൈവസ്ഥന കടന്നു വന്നിരിക്കുന്നത്. ഒടുവിലത്തെ രാത്രി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി കൊതിക്കുന്ന ഒരു ദൈവവൈദൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ അവൻ നിറയ്ക്കുമെന്ന് മാത്രമല്ല, അനേകരുടെ ദാഹം തീർക്കുന്ന നീരുറവയാക്കി നിന്നെ മാറ്റാൻ അവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുകയാണ്. ഒരു സാധാരണ മഴ ഇന്ന് രാത്രി നമുക്ക് പോരാ. നമുക്കറിയാം എങ്ങനെയാണ് നദികളും തോടുകളും ഒക്കെ ജലസമൃദ്ധമാകുന്നത്. 9,30,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ താപം ഈ ഭൂമിയിലെ ജലാശയത്തിൽ പതിച്ച് അവിടുന്ന് ഉയരുന്ന നീരാവി മേഘപാളികളായി മാറി അത് തണുത്തു തപിച്ചാണ് താഴേക്ക് മഴ പെയ്യുന്നത്. ഇന്ന് രാത്രി അങ്ങനെ തന്നെയാണ് ആത്മമഴയും ഇവിടെ പെയ്യാൻ തുടങ്ങുന്നത്. സന്തോഷമുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, കേവലം വിലയെഴുതാൻ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, നീതി സൂര്യനായ കർത്താവിന്റെ തേജസ്സിന്റെ കിരണങ്ങൾ ഹൃദയത്തിന്റെ ജലാശയത്തിൽ പതിച്ചിട്ട് ആത്മനിറവിൽ സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി ഇവിടെ എത്ര ദൈവമക്കളുടെ അധരം തുറക്കും. ഈ രാത്രി അങ്ങനെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നിന്റെ വായിൽ നിന്നുയരുന്ന സ്തോത്രത്തിന്റെ നീരാവി കൊണ്ട്, ആരാധനയുടെ നീരാവി കൊണ്ട് നമ്മുടെ തലയ്ക്ക് മീതെ ചില മഴമേഘങ്ങൾ രൂപം കൊള്ളുന്ന രാത്രിയാണ്. ഈ രാത്രി യോഗം പിരിയുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു മഴ പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവാത്മാവിടെ പെയ്തിറക്കുന്ന രാത്രിയാണ്. ഇന്നത്തെ ആത്മീയ ലോകത്തിലേക്ക് നോക്കിയാൽ നിരവധി ഒഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന വേദോപദേശങ്ങളെ തൃണവൽഗണിച്ച് സത്യോപദേശങ്ങളെ കാറ്റിൽ പറത്തി വിശുദ്ധിയുടെ ഉപദേശങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ രക്ഷാ സ്നാനം വേർപാട് എന്നിത്യാദി സത്യങ്ങളെ വേദിക്കല്ലിൽ ബലികഴിച്ചുകൊണ്ട് അതെ പരിശുദ്ധാത്മാവിന്റെയും കൃപാവരങ്ങളുടെയും ആരാധനകൾക്ക് പ്രാധാന്യം നൽകാത്ത ഏതിമലയിലും ശാസ്താങ്കോട്ടും ശാന്തി പറഞ്ഞും പ്രസാദം വാങ്ങി ചവച്ചും പ്രതിമകൾ അനാച്ഛാദനം ചെയ്തും നിറവറയും നിലവിളക്കും പൂക്കുലയും താലപ്പൊലിയുമായി ഭാരതീകരണം നടത്തി യേശു ക്രിസ്തുവിന്റെ മാർഗത്തെ ഇതര ആശയങ്ങൾക്ക് അടിയറവ് വയ്ക്കുന്ന യേശുവിനെ ഒട്ടിക്കൊടുക്കുന്ന നിരവധി യൂദാസന്മാരുടെ ഇടയിൽ തുങ്കപ്രതാപമാർന്ന കെട്ടിടങ്ങൾക്കകത്ത് അന്യഭാഷയുടെയും പ്രവചനത്തിന്റെയും കൃപാവരത്തിന്റെയും ലേബലിൽ വാദ്യോപകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ അനേക ഡ്യൂപ്ലിക്കേറ്റ് ഒഴുക്കുകൾ നടക്കും. നോക്കുമ്പോൾ ഈ ഒടുവിലത്തെ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ വചന വ്യവസ്ഥ പ്രകാരം ഒരു ഒഴുക്ക് നടക്കണമെങ്കിൽ ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്ന രാത്രിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഈ രാത്രി സാധാരണ ആത്മീയ ഒഴുക്ക് നമുക്ക് പോരാ. ആരാധന എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ വേർപാട് ഏറ്റവും പ്രസക്തമാകുകയാണ്. ഫറവോൻ ചോദിച്ചു, പോകാൻ അങ്ങ് ഉറച്ചോ? എന്തിനായി ആരാധന എന്ന വിഷയത്തിൽ ഞങ്ങളെ ഇട്ടേച്ച് പോകുന്നത്? നമുക്കൊന്നിച്ചു വെച്ച് ദേശത്തങ്ങ് ആരാധിച്ചാ പോരെ. ഫറവോനെ, നിന്റെ ദൈവം കാള, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ യാഗം കഴിക്കണം. നിങ്ങളുടെ നാട്ടിൽ വെച്ച് നിങ്ങളുടെ ദൈവത്തെ പിടിച്ച്, നിങ്ങളുടെ ദൈവത്തിന്റെ തൊലി പൊളിച്ച്, നിങ്ങളുടെ ദൈവത്തെ കഷണം കഷണമാക്കി യാഗപീഠത്തിൽ കയറ്റി അടിയിൽ തീ കൊടുത്ത് ആരാധിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തുള്ള ആരാധന അടിയേലേ പിരിയൂ. അതുകൊണ്ട് തന്നെ കൃപ ലഭിച്ച ഞങ്ങൾ ഒരു കുളമ്പടി പോലും പുറകിൽ ശേഷിപ്പിക്കാതെ പിടിവിൽ തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൃപ ലഭിച്ച മറിയ ഒരു കൃപ ലഭിച്ച ഏലിസബത്തിനെ തേടിപ്പോയെങ്കിൽ, കൃപ പ്രാപിച്ച അബ്രഹാം കൽദയരുടെ ഊരി വിട്ടിറങ്ങിയെങ്കിൽ, കൃപ പ്രാപിച്ച രൂത്ത് മോവാബിനോട് യാത്ര പറഞ്ഞെങ്കിൽ, കൃപ പ്രാപിച്ച സ്ലീഹേന്മാർ പാരമ്പര്യത്തെ പാടെ പരിത്യജിച്ചെങ്കിൽ, കൃപ പ്രാപിച്ച നീ കൃപയില്ലാത്തവരുടെ ഇടയിൽ കിട്ടിയ നിത്യജീവനുമായി അവിയൽ പ്രസ്ഥാനങ്ങളിൽ വട്ടം കറങ്ങാനല്ല, കൃപ പ്രാപിച്ച നീ കൃപ പ്രാപിച്ചവരോടുകൂടെ വേർപെട്ട് ആരാധിക്കാനാണ് ഈ രാത്രി ദൈവാത്മാവ് നിന്നെ ക്ഷണിക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, കൃപ ലഭിച്ച നീ കൃപ ലഭിച്ചവരോടുകൂടി ആരാധിക്കുക. ഫറവോൻ പറഞ്ഞു, അങ്ങനെയാണെ ഒരു കാര്യം ചെയ്യ്, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആരാധിച്ചിട്ട് പോരെ. മിഴി അങ്ങാതെയും മനം ഇങ്ങായിരിക്കില്ലേ? ഏകാഗ്രതയില്ലെങ്കിൽ ശാപം തലേ കയറും. അതുകൊണ്ട് തന്നെ ഫറവോനെ, ഒരു കുളമ്പടി പോലും പുറകിൽ ശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പിടിച്ചു നിൽക്കാതെ പിടിവിട്ടിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മൃഗസമ്പത്ത് ഇവിടെ നിൽക്കട്ടെ. ഫറവോനെ, വെട്ടിക്കുത്തിയ വത്തല് പോലെ ചെന്ന് കെട്ടി നാട്ടിയത് പോലെ നിന്ന് കണ്ടേച്ചു പോരുന്നതല്ല ആരാധന, അർപ്പിച്ച് ആരാധിക്കുന്ന ആരാധന. ഒരു നെടിയ കമ്പ് നെടുകയും ഒരു കുറിയ കമ്പ് കുറുകയും വെച്ച രൂപത്തിൽ പെസകാ കുഞ്ഞാടിന്റെ മാംസം വെയ്ക്കുക, ചുട്ടരിക്കുക. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ ഒരു നീളം കൂടിയ തടിക്കഷണം നെടുകയും ഒരു നീളം കുറഞ്ഞ തടിക്കഷണം കുറുകയും വെച്ച രൂപത്തിൽ ആദാമ്യവർഗത്തിന്റെ ജീവന്റെ മേൽ പകരാൻ പിതൃഹൃദയത്തിൽ സൂക്ഷിച്ച ദൈവബോധം കാൽവറിയുടെ യാഗവേദിയിൽ പിടഞ്ഞു മരിച്ച ദൈവപുത്രനെ മേൽ വെന്തിറങ്ങിയപ്പോൾ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ചുകൊണ്ട് അവനു മേൽ ന്യായവിധി പെയ്തിറങ്ങിയതിനാൽ നമ്മുടെ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നീ ഇനി മിസ്രയേമ്യ നാട്ടിൽ മിസ്രയേമ്യരുടെ ഇടയിൽ കിട്ടിയ നിത്യജീവനമായി നിൽക്കാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. കൃപ ലഭിച്ച നീ കൃപ ലഭിച്ചവരോടുകൂടെ ആരാധിക്കാൻ പിടിവിട്ടിറങ്ങണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് രാത്രി ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധന എന്ന വിഷയത്തിലേക്ക് വരുമ്പോഴാണ് വേർപാട് പ്രസക്തമായി തീരുന്നത്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, വേദപുസ്തക വെളിച്ചത്തിൽ പറഞ്ഞാൽ 31173 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ 2 ടൈപ്പ് ആരാധനയേ ഉള്ളൂ, മൂന്നാമതൊരു ടൈപ്പ് ആരാധനയില്ല. ഒന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചവന്റെ ആരാധന, മറ്റൊന്ന് വീണ് കിടക്കുന്നവന്റെ ആരാധന. ഒന്ന് സത്യാരാധന, മറ്റൊന്ന് മിഥ്യാരാധന. വ്യവസ്ഥ പ്രകാരം വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ വ്യവസ്ഥ ലംഘിച്ച് അത് വീണ് കിടക്കുന്നവൻ ദൈവത്തെ ആരാധിക്കും. ഇത് രണ്ടിന്റെ തെളിവ് 4:4 കായിനെ ഹാബേല്യ മാർഗങ്ങളിലുണ്ട്. കായി ഒരു കർഷകനാണ്, അവന് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ളൂ, കാച്ചിലും ചേനയും പടവലങ്ങായും തേങ്ങായും വരിക്കച്ചക്കയും ഒക്കെ. യാഗപീഠത്തിൽ കൊണ്ട കുന്നുകൂട്ടി വെട്ടിക്കുത്തിയ വത്തല് പോലെ കയ്യും കെട്ടി നിന്ന് പുള്ളി പറയുക, എനിക്ക് ആട്ടും കൃഷിയൊന്നുമില്ല, എനിക്ക് ആകപ്പാട ഇതുണ്ട്, ഇതുമായി വന്നിരിക്കുകയാ. കണ്ടോ, അവന്റെ അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പിൽ നിന്ന് ഉതിർന്നു വന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ അകത്ത് രക്തമയമില്ല. ഇനി അവനെ മോത്തോട്ട് നോക്കിയേ, ഇഞ്ചി നിന്ന പരങ്ങിന്റെ പരുവത്തിൽ ചുക്കാഷായം കുടിച്ച പോലെ, ഓലക്ക വിഴുങ്ങിയ പോലെ, വിഷവാതകം ശ്വസിച്ചവന്റെ മുഖഭാവത്തോടല്ലേ അവന്റെ വിപ്പ്. ദൈവപ്രസാദം പ്രാപിച്ചവനെ കണ്ടാൻ അറിയാം, ആത്മനിറവ് പ്രാപിച്ചവരുടെ സ്തോത്രം കേട്ടാൻ അറിയാം, ജീവൻ പ്രാപിച്ച ദൈവമക്കളെ കണ്ടാൽ അറിയാം എന്ന ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്ന സ്തോത്രം. എന്നാൽ ഹാബേൽ മുൻപോട്ട് വന്നു, അവന്റെ കൈകളിൽ അധ്വാനത്തിന്റെ ഫലമില്ല, അവന്റെ കൈകളിൽ അതാ ഒരു കുഞ്ഞാടിരിക്കുന്നു. ഗൽഗതത്തോടും മനത്തകർച്ചയോടും കൂടെ തന്റെ പാപം ആ കുഞ്ഞാടിന്മേൽ ചുമത്തിയിട്ട് ആ യാഗപീഠത്തിന്റെ നിഴലിലേക്ക് യാഗമൃഗത്തെ എടുത്തു കിടത്തി ആ ഉറവാൾ വലിച്ചൂരി അതിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ഗോൾഗോത്തയിൽ അറുക്കപ്പെടുവാൻ തുടങ്ങുന്ന ദൈവകുഞ്ഞാടിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ആബേൽ യാഗമർപ്പിച്ചു, സ്വർഗം അവനെ നീതീകരിച്ചു. മാന്യ സഹോദരങ്ങളെ, മാനവ ചരിത്രത്തിലെ ഒന്നാമത്തെ കുലപാതകം തുടങ്ങി. ഒരു സത്യാരാധനക്കാരനെ, ഒരു വ്യവസ്ഥയ്ക്കൊത്ത് ആരാധിച്ചവനെ, ഒരു പ്രമാണത്തിന് വേണ്ടി നിന്ന് ആരാധിച്ചവനെ, ഒരു വ്യവസ്ഥ ലംഘിച്ചവൻ, ഒരു മിഥ്യാരാധകൻ ഒറ്റയടിക്ക് തറയിലിട്ടു. സത്യാരാധകൻ തറവറ്റിയെങ്കിലും സത്യാരാധന തറവറ്റിയിട്ടില്ല. സത്യാരാധകൻ ഉള്ളിടത്തോളം കാലം ഈ പോരാട്ടം ഇവിടെ തുടരും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? സത്യാരാധകന്റെ ചങ്കിൽ ശ്വാസമുള്ളിടത്തോളം, അവന്റെ രക്തധമനികളിൽ രക്തമുള്ളിടത്തോളം, സത്യാരാധനയ്ക്കായി, 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 സത്യാരാധനയ്ക്കായി ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കും. സ്തോത്രം. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞടിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യോഗൻ എന്നെ കടഹസ്തം ചെയ്താൽ, അവന്റെ കഴുത്തറത്തു താലത്തിലെത്തിച്ചാൽ പ്രസംഗം തോറ്റെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചത്? പക്ഷെ അഭിഷിക്തന്റെ കഴുത്ത് മുറിഞ്ഞ് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരത്തില്ല. പ്രസംഗത്തിന്റെ ആകെ പൊരുൾ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറയിൽ ഒതുക്കിയാൽ കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച് കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പത്തിലുള്ള കല്ലുരുട്ടി വെച്ച് കാവൽപ്പടയാളികൾ കാവൽ കാത്താൻ കല്ലറ കൊണ്ട് എന്റെ കർത്താവിന്റെ പ്രസംഗം തീരില്ല. അവൻ കല്ലറയെ ഭേദിച്ചുയർത്തിൽ നിൽക്കും. സ്തോത്രം. അവൻ ഇവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ? ഇല്ല. അവൻ ഇവിടുന്ന് പോയാൽ സഹോദരൻ യാക്കോബിൽ നിൽക്കും പ്രസംഗിക്കാൻ. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ ഹേരോദാവേ? പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേഫാനോസിൽ നിൽക്കും ഇവിടെ പ്രസംഗിക്കാൻ. സ്തോത്രം. ആ ദൈവദാസനെ കല്ലെറിഞ്ഞ് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? പറ്റില്ല. എറിഞ്ഞു കൊന്നാൽ എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ പറയാം, ഇടിക്കാൻ ആയുധം എടുത്തവനെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം. തകർക്കാൻ കരമുയർത്തിയവരെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ കർത്തൃദാസനെ ഓസ്തിയൻ പാതയിൽ കഴുത്ത് താഴ്ത്തി നിന്ന സമയം വെട്ടിമുറിച്ച് കഴുത്തുമാറ്റി പ്രസംഗം തീർന്നില്ല. അതിന്റെ പുറകെ തീമത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ കർത്തൃദാസനെ ഉമിത്തിയിൽ നീറ്റിക്കൊന്നു, പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ, അവരെല്ലാം മരിച്ചു മൺമറഞ്ഞാൽ പ്രസംഗം തീരില്ല. കെ ഇ എബ്രഹാമിനെ പോലെ, കെ വി സൈമണെ പോലെയുള്ള ദൈവദാസന്മാരെ ദൈവം ഈ മണ്ണിൽ എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. അവർ മരിച്ചാൽ പ്രസംഗം തീരില്ല. ഞങ്ങളെ പോലെയുള്ളവരെ സ്വർഗം ഇവിടെ നിർത്തും പ്രസംഗിക്കാൻ. ഞങ്ങളുടെ കഴുത്തറത്ത് നിലത്തിട്ട് തട്ടിയാൽ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കില്ല. ശുണ്ഠിത്തരങ്ങൾ കാട്ടിക്കൊണ്ട് ഈ മുൻകസേരകൾ ഇരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നാളെയുടെ നീളങ്ങളിൽ ഈ സത്യവചനവുമായി എഴുന്നേൽപ്പിച്ച് ഈ മുക്കിലും മൂലയിലും നിർത്താൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. അധികാരത്തിനോ കാരാഗ്രഹത്തിനോ കൽത്തുറങ്കിനോ ഈർച്ചവാളിന്റെ മൂർച്ചയുള്ള മുലയ്ക്കോ തകർക്കാൻ കഴിയുന്നതല്ല. കൃപ പ്രാപിച്ച ദൈവമക്കളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കട്ടെ. കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടാൻ ഒക്കുമോ? നക്ഷത്രത്തെ ഊതി അണയ്ക്കാൻ ഒക്കുമോ? ആത്മനിറവ് പ്രാപിച്ച നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇതിനെ പിടിച്ചു കെട്ടാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഏതൊക്കെ ആധിപത്യങ്ങൾ എതിരെ സടകുടഞ്ഞെഴുന്നേറ്റാലും ദൈവത്തിന്റെ സഭയെ തകർക്കാൻ സാധ്യമല്ല. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിക്കുമ്പോൾ വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് വളർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടിപ്പൊട്ടിക്കുമ്പോൾ വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങളെ രണ്ട് തുണ്ടുകളാക്കി കീറിമാറ്റുമ്പോൾ മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീയ്ക്കകത്തിട്ട് ദഹിപ്പിച്ച് കൊല്ലുമ്പോൾ ഉദരം പിളർന്ന് കുടൽമാരെ കൈകൊണ്ട് നീചമായി വലിച്ചെടുത്ത് വിശുദ്ധന്മാരെ കൊല്ലുമ്പോൾ അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് മുൻപിലും വെട്ടിത്തിളങ്ങുന്ന പടവാളുകൾക്ക് മുൻപിലും തിളച്ചു തുള്ളുന്ന എണ്ണപാത്രങ്ങൾക്ക് മുൻപിലും ചിരിയോടെ നിൽക്കാൻ നമ്മുടെ പിതാക്കന്മാർ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ കാരണം ജയിക്കാൻ അന്ധകാര ശക്തിയെ നിനക്ക് സാധ്യമല്ല. സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്റെ വ്യാപാര ശക്തിയാൽ ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന ഒരുവനുണ്ട്. അതുവരെ സത്യാരാധനയ്ക്കായി, 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 പ്രസംഗിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. ഏതായാലും എല്ലാം കൂടെ സഭയാകില്ല, ഒന്നേ സത്യസഭയാകൂ. നമുക്കറിയാം 325-ാം ആണ്ട് എഴുതി 318 പിതാക്കന്മാർ നിക്കയിലെ ബിഥുന്യയിൽ ഒരുമിച്ച് കൂടി വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയതാണ് സാർവത്രികമായി ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്ന നിഖ്യാവിശ്വാസ പ്രമാണം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധിയായ അറിയൂസിനെ ശാസിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ദർബാർ ഹാളിൽ കൂടിയ സമ്മേളനത്തിലെ തർക്കങ്ങളിൽ ഉരുത്തിരിഞ്ഞ നിഖ്യാവിശ്വാസ പ്രമാണത്തിന്റെ 1-ാം ഭാഗം പിതാവിനെ കുറിച്ചും 2-ാം ഭാഗം പുത്രനെ കുറിച്ചും 3-ാം ഭാഗം പരിശുദ്ധാത്മാവിനെ കുറിച്ചും സഭയെക്കുറിച്ചുള്ള പരാമർശനമുണ്ട്. അതിലേറ്റവും ഗൗരവമേറിയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭയെക്കുറിച്ചുള്ള പരാമർശനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അല്പസെക്കൻഡുകൾ നൂന്നുക. ആരെയും വിമർശിക്കാൻ രാത്രി ആഗ്രഹിക്കുന്നില്ല, സത്യം ചൂണ്ടാൻ മാത്രം. 3-ാം ഭാഗത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും നബിമാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ച ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായും കാതോലികവും അപ്പസ്തോലികവും സ്രഹീജവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാ സത്യം, മനസ്സിലായോ? പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും നബിമാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ച ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായും കാതോലികവും അപ്പസ്തോലികവും സ്രഹീജവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭ പാക്കും കൊല പോലെ പലതില്ല, സഭ തേങ്ങാക്കൊല പോലെ ഒത്തിരിയില്ല, മുതിരച്ചാക്കിന്റെ കുത്തരിച്ചു വിട്ടതുപോലെ സഭ നിരവധിയില്ല, സഭ ഒന്നേ ഉള്ളൂ, സഭ ഒന്നേ കാലില്ല എന്ന് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സഭ ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ സഭ ഒന്നേ കാലില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോ കത്തോലിക്ക യാക്കോബായ ഇങ്ങനെയുള്ള സംഘടനകളെ കുറിച്ച് പലതും പറയുമ്പോ ഈ IPC ചർച്ച് ഓഫ് ഗോഡ് ചാരോന ദീ പെന്തിക്കോസ് ഫ്രീ പെന്തിക്കോസ് ഒരേ ഉപദേശമുള്ള ഈ വ്യത്യസ്തതകൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു കാര്യം ഓർക്കണം, ഇത് വെച്ചുകെട്ടുമറയും കെട്ടിടവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. സിമെന്റ് പൂച്ചി വെക്കാനും മേസ്തിരിമാർക്ക് ഇരിക്കാനും ഉള്ള താൽക്കാലിക സംവിധാനങ്ങളാണ് വെച്ചുകെട്ടുമറ. വെച്ചുകെട്ടുമറയ്ക്ക് വേണ്ടിയല്ല കെട്ടിടം, കെട്ടിടത്തിന് വേണ്ടിയാണ് വെച്ചുകെട്ടുമറ. പണി പൂർത്തിയാക്കിയാലും വെച്ചുകെട്ടുമറ വെച്ച് പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നാൽ അവനെ മാനസിക രോഗാശുപത്രിയിൽ ചികിത്സിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എന്ന് പണി പൂർത്തിയാക്കുന്നോ അന്ന് വെച്ചുകെട്ടുമറ വലിച്ചു പൊളിക്കും. അതുവരെയുള്ള താൽക്കാലിക സംവിധാനമാണ് വെച്ചുകെട്ടുമറയ്ക്ക്. ഞാൻ പറയട്ടെ, സംഘടനകളുടെ വെച്ചുകെട്ടുമറകൾ ഇന്നുണ്ടെങ്കിലും അതിനകത്ത് ദൈവം തന്നെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ഈ സംഘടനകളുടെ വെച്ചുകെട്ടുമറ വലിച്ചു പൊളിക്കും. ഇതിനകത്ത് നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പുറപ്പെട്ടു വരും. ഈ രാത്രി സംഘടനയല്ല വിഷയം, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളുടെ സംഘമാണ് വിഷയം. അങ്ങനെയെങ്കിൽ ഏതാണ് ദൈവസഭ? ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. രണ്ട് കെട്ടിടങ്ങളെ ഇന്ന് രാത്രി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ കെട്ടിടം അബ്രഹാം തന്റെ മകനായി ഇസ്ഹാക്കിനെ വെടികഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധത്തിൽ കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ അതേ യഹൂദന്റെ പൂർവ്വകാല ശില്പവൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണമായി വെട്ടിത്തിളങ്ങുന്ന യെരുശലേം ദൈവാലയം. 2000 കൊല്ലം പഴക്കമുള്ള തറവാട്ടുകാർ ഒരുപോലെ ആരാധനയ്ക്ക് അംഗത്വപരമായി ബന്ധപ്പെട്ടിരിക്കുന്ന യെരുശലേം ദൈവാലയം. ആ ദൈവം കുടിയിരിക്കുന്ന സ്ഥലത്തിനും ജനം വന്നു നിൽക്കുന്ന ഇടത്തിനും ഇടയിൽ കൈപ്പത്തിയോളം തിരശീല കൊണ്ട് ആരാധ്യരെയും ആരാധകരെയും തമ്മിൽ മറയ്ക്കുന്ന തിരശീലയുള്ള യെരുശലേം ദൈവാലയം. നോക്കുക, ഈ ദേവാലയത്തിന്റെ സുന്ദരമായ സൗന്ദര്യമുള്ള ദൈവാലയം. ഇനിയും നിങ്ങൾ നോക്കുക, അങ്ങ് ദൂരെ ഒരു മലം ചരിവിൽ ഒരു സെഹിയോൻ മാളിക മുറി, അതിനകത്ത് ആരാധനയ്ക്ക് ചട്ടിയില്ല, ചട്ടുകമില്ല, കത്രിയയില്ല, മണിയും മണവും മണിയടിയും ഒന്നുമില്ല. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പത്രോസിന്റെ കയ്യിൽ പിടിക്കാൻ വടിയോ തലയിൽ ചൂടാൻ മുടിയോ ഇല്ല. അവിടെ ഉപകരണ സംവിധാനങ്ങളില്ല. മഹാദൈവത്തെയും ആരാധിക്കുന്നവരെയും തമ്മിൽ തിരിച്ചു നിർത്തുന്ന തിരശീലയും ഇല്ല. ദിക്കു തിരിഞ്ഞു നോക്കാൻ സ്ഥലവുമില്ല. ഒരു മുറിക്കകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗ സിയോൻ പർവ്വതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ തൈല നദി അണപൊട്ടി ഒഴുകി ഇറങ്ങിയപ്പോൾ അത് ഇറങ്ങി വന്നത് യെരുശലേ പള്ളിക്കകത്തേക്കല്ല, സെഹിയോൻ മാളിക മുറിക്കകത്തേക്കാണ്. മാളിക മുറിയുടെ ആരാധന ഏതാണ്? യെരുശലേം ദൈവാലയത്തിന്റെ ആരാധന ഏതാണ്? ഇത് കാണണമെങ്കിൽ കണ്ണ് തുറന്നേ മതിയാകത്തുള്ളൂ. സ്തോത്രം സ്തോത്രം, സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. യെരുശലേം ദൈവാലയത്തിലേക്ക് നിങ്ങൾ നോക്ക്, ആരാധനയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അതാണ് ആരാധനയുടെ രീതി. ആരാധ്യനായ ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഇടത്തേക്ക് ആരാധിക്കുന്നവൻ കടന്നു ചെല്ലുമ്പോൾ ആരാധിക്കാം എന്ന് പറയുന്ന സമയത്ത് ആരാധ്യനായ ദൈവത്തിന്റെ പവിത്ര പെട്ടകമിരിക്കുന്ന പടിഞ്ഞാർ ദിശയിലേക്ക് കിഴക്കേ വാതിലിലൂടെ അകത്ത് കടന്ന് തിരിഞ്ഞു നിന്നാണ് അവൻ ആരാധിക്കുന്നത്. അവിടെ ആരാധനയ്ക്ക് ദിക്ക് തിരിഞ്ഞു നിന്നുള്ള ആരാധനയുണ്ട്. എന്നാൽ സെഹിയോൻ മാളിയ മുറിയിലേക്ക് നോക്ക്, ദൈവത്തിന് സ്തോത്രം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ വടക്കല്ല കിഴക്കല്ല നടുക്ക് ഞാൻ വരാമെന്ന് അരുളി ചെയ്ത കർത്താവിനെ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ദിക്ക് തിരിഞ്ഞു നോക്കിയല്ല, നടുവിൽ ആത്മസാന്നിധ്യത്തിൽ കണ്ടുകൊണ്ട് ദിക്ക് തിരിയാത്ത ആരാധന സെഹിയോൻ മാളിയ മുറിയിൽ നടക്കുകയാണ്. സ്തോത്രം. ഇനി യെരുശലേം ദൈവാലയത്തിലേക്ക് നിങ്ങൾ നോക്ക്, ആരാധനയ്ക്ക് ഉപകരണങ്ങൾ ഉണ്ട്. ചട്ടിയുണ്ട്, ചട്ടികയുണ്ട്, കത്രികമുണ്ട്, മണിയടിയുണ്ട്, സ്തോത്രയാഗത്തിന് ഉപകരണം സംവിധാനങ്ങൾ പലതും അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ യെരുശലേം ദൈവാലയത്തിലേക്ക് നോക്ക്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന വചനപ്രകാരം കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ അവിടെ ആരാധനയിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. സെഹിയോൻ മാളിയ മുറിയിലെ ആരാധനയും യെരുശലേം ദൈവാലയത്തിലെ ആരാധനയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സ്തോത്രം. നിങ്ങൾ നോക്ക്, യെരുശലേം ദൈവാലയത്തിലേക്ക് നോക്ക്. നിർണയിക്കപ്പെട്ട സ്ഥലം, നിർണയിക്കപ്പെട്ട സമയം, നിർണയിക്കപ്പെട്ട വസ്ത്രവിഭൂഷിതനായ കാർമികൻ, നിർണയിക്കപ്പെട്ട ഉപകരണങ്ങൾ, ഇവയുടെ നാലിന്റെയും പശ്ചാത്തലത്തിലാണ് യെരുശലേം ദൈവാലയത്തിൽ ആരാധന നടക്കുന്നത്. നിർണയിക്കപ്പെട്ട സ്ഥലം, എവിടെയും പോയാൽ ആരാധന ശരിയാകില്ല. ദൈവത്തിന്റെ പേരിൽ വളച്ചുവാതിൽ വെച്ച് കൂദാശ ചെയ്ത് വിശുദ്ധീകരിച്ച ആ ഒരുപിടി മണ്ണിന്റെ അതിർത്തിക്കകത്ത് ചെന്നെങ്കിലേ ആരാധന നടക്കൂ. എന്നാൽ സെഹിയോൻ മാളിയ മുറിയിലേക്ക് നോക്ക്, ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്ന തറയുടെ വിശുദ്ധിയല്ല, പ്രാപിച്ച ദൈവകൃപയിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങുമ്പോൾ ആ ഇരിക്കുന്ന ദൈവമക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ് സെഹിയോൻ മാളിയ മുറിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എല്ലാരും വന്നാലും അങ്ങേര് വന്നില്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിൽ ആരാധന നടക്കില്ല. മുൻപേ ഞാൻ പറഞ്ഞ പൗരോഹിത്യ വസ്ത്രം ധരിച്ച, തലയിൽ മുടിയും കയ്യിൽ വടിയും പിടിച്ച മഹാപുരോഹിതന്റെ മേൽക്കോയ്മയിലാണ് അവിടെ ആരാധന. എന്നാൽ സെഹിയോൻ മാളിയ മുറിയിലേക്ക് നോക്ക്, അങ്ങേര് വന്നിട്ടല്ല ആരാധന. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിനെ പഴയ നിയമത്തിന്റെ ലേവ്യാക്കുപ്പായം വലിച്ചു കീറിക്കളഞ്ഞ സ്ഥാനത്ത് അതേ മഹാപൗരോഹിത്യ ശ്രേഷ്ഠരായ നമ്മുടെ കർത്താവിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് കൃപ പ്രാപിച്ച ദൈവമക്കളെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ അവിടെ ദൈവസാരഥ്യം പറന്നിറങ്ങുന്ന ആരാധന യെരുശലേം ദൈവ സെഹിയോൻ മാളിയ മുറിയിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയത്തിലേക്ക് നോക്ക്. അവിടെ ഒരു ജാതിയിൽപ്പെട്ടവർ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ തറവാടിന്റെ രക്തബന്ധമുള്ളവരാണ് അവിടെ ആരാധിക്കുന്നത്. എന്നാൽ സെഹിയോൻ മാളിയ മുറിയിലേക്ക് നോക്ക്, ഉദരത്തിൽ നിന്ന് പിറന്ന ബന്ധത്തിലല്ല, ഉയരത്തിലെ ശക്തിയാൽ വീണ്ടും ജനിച്ച ആത്മബന്ധത്തിലാണ് കൃപ പ്രാപിച്ച ദൈവമക്കൾ സെഹിയോൻ മാളിയ മുറി ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ആരാധനയുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കായീൻ ഹാബേൽ ആരാധന ഒന്നാമത്തെ ആരാധനയാണ്. എന്നാൽ കായീൻ ഹാബേലിനെ കൊല്ലുന്നതോടുകൂടെ കായീന്റെ ഹാബേലിന്റെ രക്തം ഇത് അവിടെ നിലത്ത് വീണ മണ്ണടിയുന്നതോടുകൂടെ ദൈവത്തിന് സ്തോത്രം, കായീന്റെ കുന്തം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചാലും ഹാബേലിന്റെ ദൈവത്തിന് സ്തോത്രം രക്തധമനികൾ ചോര ഉള്ളിടത്തോളം കാലം സത്യാരാധനയ്ക്കായി പ്രസംഗിക്കുമെങ്കിൽ ഇന്ന് രാത്രി ആ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. സന്തോഷമുള്ള കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നോക്കുക, എന്നാൽ കായീന്യ സന്തതികളെ മുഴുവൻ ദൈവം നശിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തലമുറയ്ക്ക് ദൈവം അവസരം കൊടുത്തു. അത് നോഹയ്ക്ക തലമുറയാണ്. നോഹയ്ക്ക തലമുറ രംഗത്ത് വന്നെങ്കിലും പെട്ടെന്ന് ഹാം ശാപഗ്രസ്തനായി മാറുകയാണ്. ശാപഗ്രസ്തനായി ഹാം മാറുന്ന സമയം കാലത്തിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഹാമിന്റെ തലമുറയിൽ കൂഷ് എന്ന ഒരുവൻ പിറന്നു വീണു. ഈ ഈ കൂശിന്റെ തലമുറയിൽ നിമ്രോദ് എന്നൊരാൾ ജനിച്ചതായി പുരാതന ബാബിലോണിയ ചരിത്രം പറയുന്നു. നിമ്രോദ് ഒരു നായാട്ടുവീരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേക പദ്ധതികളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സറാമീസ്, അങ്ങനെയാണ് അവളുടെ പേര്, അവൾ ഒരു ദുർമന്ത്രവാദിനിയാണ്. അവൾ ദുർമന്ത്രവാദിനിയായിരിക്കെ എങ്ങനെയോ നിമ്രോദ് കൊല്ലപ്പെടുന്നു. നിമ്രോദിന്റെ നിര്യാണം സംഭവിച്ചപ്പോൾ അനന്തരം തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ട് സറാമീസ് പറഞ്ഞു, ഇത് സൂര്യന്റെ അവതാരമാണ്. സഭാചരിത്ര പുരാതന മതങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടേക്കാണ് അത് വിരൽച്ചൂണ്ടുന്നത്. സൂര്യന്റെ അവതാരമായ കുഞ്ഞിന് വേണ്ടി പുരാതന ബാബിലോണിൽ കാത്തിരുന്നു. അങ്ങനെ ഒരിക്കൽ സൂര്യന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീണു. അതാ ഡിസംബർ മാസം 25-ാം തീയതിയോടടുത്ത അതെ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് സൂര്യൻ നീങ്ങുന്ന മകര സംക്രാന്തി ദിനത്തോടനുബന്ധിച്ച് സൂര്യന്റെ ജനന ദിവസമായി പുരാതന ബാബിലോണിയർ കൊണ്ടാടുവാനായി തുടങ്ങി. എന്തിന്? സൂര്യൻ ഒരു സരളവൃക്ഷക്കൊമ്പായിട്ടാണ് ജനിച്ചത് എന്ന സങ്കല്പത്തിൽ നിന്നും ഡിസംബർ 25-ന് ഒരാഴ്ച മുമ്പ് ഒരു സരളവൃക്ഷക്കൊമ്പ് വെട്ടിയെടുത്ത് വീടിന്റെ മുൻപിൽ നാട്ടി വർണ്ണ ചില്ലകളാൽ അലങ്കരിക്കുന്ന പതിവ് പുരാതന ബാബിലോണിൽ നിലവിൽ വന്നു. സൂര്യൻ കിഴക്കാണല്ലോ ഉദിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉദയദിക്കിന് അഭിമുഖമായി ഒരു ഭിത്തി കെട്ടി ഉയർത്തിയിട്ട് അതിന്റെ കൃത്യം നടുവിൽ സൂര്യവൃത്തം സ്ഥാപിച്ചുകൊണ്ട് അതിലൂടെ ഈ ആരാധനാലയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി നിന്ന് സൂര്യന്റെ മകനായ തമ്മൂസിന്റെ പേരാകുന്ന ടി എന്ന ഇംഗ്ലീഷ് മോഡലിലെ അക്ഷരം, ആദ്യത്തെ അക്ഷരം ടി മോഡൽ, നെറ്റിയിലും നെഞ്ചിലും ചേർത്ത് വരച്ചുകൊണ്ട് പുരാതന ബാബിലോണിയർ സൂര്യദിശയ്ക്ക്, സൂര്യന്റെ ഉദയദിശയ്ക്ക് അഭിമുഖമായി നിന്ന് സൂര്യനെ നമസ്കരിക്കുന്ന പതിവ് പുരാതന ബാബിലോണിൽ നിലവിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ആരാധന പുരാതന ബാബിലോണിൽ പുരോഗമിച്ച് അങ്ങനെ പഴയ റോമാ സാമ്രാജ്യത്തിൽ ഈ ആരാധന എത്തി. അങ്ങനെ ഇരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് റോമൻ സാമ്രാട്ടായിരിക്കുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇതല്യ എന്ന പുറജാതീയ രാജ്ഞിയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടത്. മാൾവിയൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ തമ്മിൽ യുദ്ധ സൈന്യങ്ങളെ ചേർത്ത് നിർത്തി ചിന്തിച്ചപ്പോൾ ഇതല്യയുടെ സൈന്യത്തോട് കോൺസ്റ്റന്റൈന്റെ സൈന്യം തോൽക്കും എന്ന് മനസ്സിലായി. അതോടുകൂടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിലത്തിറങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ കുരിശടയാളമുള്ള ഗൗണുകൾ ധരിച്ച് യുദ്ധത്തിന് പോകൂ, യുദ്ധം ജയിക്കും എന്ന അശരീരി ശബ്ദം കേൾക്കാനിടയായി എന്ന പ്രത്യേക പ്രസ്താവന മാൾവിയൻ ബ്രിഡ്ജിലെ യുദ്ധത്തിൽ പ്രത്യക്ഷമായി. അതോടുകൂടെ കുരിശടയാളമുള്ള ഗൗണുകൾ ധരിച്ച് സൈന്യത്തെ യുദ്ധത്തിന് നയിച്ചു. യുദ്ധം ജയിച്ച് സൈന്യം മടങ്ങി വന്നു. അതോടുകൂടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൽപ്പന കൊണ്ട് പുറജാതീയ റോമ മതത്തെ ക്രൈസ്തവ മാർഗമാക്കി മാറ്റിക്കുറിച്ചു. പേരിലും പെയിന്റിലും അവരുള്ളത് പലതും അതുപോലെ എടുത്ത് ഇതിനകത്താക്കി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണെന്ന് പറയാൻ ചരിത്രത്തിൽ പിതാക്കന്മാർ എഴുന്നേറ്റു. ഇന്ന് രാത്രി തിരുവഴുത്തുകളെ അവഗാഹം പഠിച്ചാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സെഹിയോൻ മാളിയ മുറിയിൽ ആത്മ നിറവിൽ ആരാധിച്ചാരംഭിച്ച ദൈവത്തിന്റെ തിരുസഭ ഇന്ന് കാണുന്ന വൈകൃത രൂപം വാദിച്ചത് പലരും വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് കൂട്ടിയടിച്ചതാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ പിതാക്കന്മാർ പ്രസംഗിച്ച ആ തുറന്ന വചനത്തോടെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. സത്യദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. ഇന്ന് രാത്രി എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം, അന്യഭാഷയിൽ ആരാധിച്ച് ആരംഭിച്ച സഭയുടെ ആത്മാവിലെ ആരാധന മൂറോൻ തൈലാഭിഷേകമായി മാറ്റിക്കുറിച്ചു. വിശ്വാസ സ്നാനം ശിശു സ്നാനമാക്കി മാറ്റിക്കുറിച്ചു. കൃപാവരങ്ങളുടെ ശുശ്രൂഷ പട്ടത്വത്തിന്റെ പദവിയാക്കി മാറ്റി. പിതാക്കന്മാർ സത്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ജോൺ വിക്ലിഫ് എന്ന കർത്തൃദാസനെ, ജോൺ ഹാസ് എന്ന ദൈവദാസനെ, റിട്ട്ലിയെ, ലാറ്റിമറിനെ നിങ്ങൾ പരിചയപ്പെടണം. ഞാൻ ഇന്ന് രാത്രി ഈ തുറന്ന വേദപുസ്തകവുമായി ഇവിടെ നിൽക്കുമ്പോൾ നവീകരണ വീരന്മാർ സത്യത്തിന് വേണ്ടി കൊടുത്ത വിലയോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ജോൺ ഹാസ് എന്ന കർത്തൃദാസൻ ഇത് തെറ്റാണ്, ഇത് പാപമാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ജോൺ വിക്ലിഫ് എന്ന കർത്തൃദാസനെ വിസ്തരിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന വഴിയിൽ, അതാ പ്രിയപ്പെട്ടവരെ, വഴിവക്കിൽ തളർവാദ രോഗിയായി അദ്ദേഹം മരിച്ചു വീണു. ഒരു കുഴിയെടുത്ത് ഈ ദൈവദാസനെ അവിടെ അടക്കി. അതിനുശേഷമാണ് ജോൺ ഹസ് ബൊഹീമിയായി ഈ സത്യം പ്രസംഗിച്ചത്. വിശ്വാസ സ്നാനമാണ് സത്യം, ശിശു സ്നാനമല്ല, മൂറോൻ തൈലാഭിഷേകമല്ല സത്യം, ആത്മസ്നാനമാണ്, കൃപാവരങ്ങളുടെ ശുശ്രൂഷയാണ് സത്യം, വേർപെട്ട ആരാധനയാണ് സത്യം. ഇത് പ്രസംഗം അവഗണിച്ചതിന്റെ പേരിൽ ജോൺ ഹസ്സിനെ കൊല്ലാൻ തീരുമാനിച്ചു. ക്രൈസ്തവ സഭയുടെ പൂർവകാല ആധ്യാത്മിക നേതാക്കന്മാർ ചെയ്ത ചെയ്താണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് കൊന്നെന്നറിയാമോ? ഒരു ഇരുമ്പ് കട്ടിലിൽ മലർത്തി കിടത്തി. അതിനുശേഷം അദ്ദേഹം അടിച്ചിറക്ക വേദപുസ്തക പ്രതികൾ മുഴുവൻ ട്രാക്ടുകൾ ഒരുമിച്ച് കട്ടിലിനടിയിൽ കൂട്ടിയിട്ടു. ആ സമയത്താണ് ആധ്യാത്മിക പൂർവകാല നേതാക്കന്മാർക്ക് ജോൺ വിക്ലിഫ് എന്ന ദൈവദാസനോ ഡെഡ് ബോഡിയെ കുറിച്ച് ശവകുടീരത്തെ കുറിച്ച് ഓർമ്മ വന്നത്. ആളിനെ വിട്ടു ജോൺ വിക്ലിഫിന്റെ ശവകുടീരം മാന്തി അതിനകത്ത് അസ്ഥി കോരി ഒരു കൊട്ടക്കകത്താക്കി കൊണ്ടുവന്നു. എന്നിട്ട് ജോൺ ഹസ്സിന്റെ ശരീരത്തോട് ചേർത്തിട്ടു. അതിനുശേഷം അടിയിൽ വിറകടുക്കി തീ കൊടുത്തു. പാപ ശരീരം നശിപ്പിക്കപ്പെടട്ടെ എന്നൊരു കർദിനാൽ പ്രസംഗിച്ചു. പ്രസംഗത്തിനിടയിൽ തീ കത്തി ഉയരുമ്പോൾ വിശ്വാസികൾ ചിലർ നോക്കി നിൽക്കുമ്പോൾ ഈ ദൈവദാസൻ ആ തീക്കകത്ത് കിടന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അല്ലയോ മതമേ, നിങ്ങൾ എന്നെ ഒരിയാൻ പാറ്റയെ പോലെ ഉരുക്കി കൊന്നുകൊള്ളുക. എന്നാൽ യൂറോപ്പിന്റെ മണ്ഡലത്തിൽ ഒരു നവീകരണത്തിന്റെ കഴുകൻ അധികം താമസിക്കാതെ ചിറകടിച്ചു പൊങ്ങും. അവന്റെ തൂവൽ പറിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ഞാനിതാ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ദൈവദാസൻ എരിഞ്ഞടങ്ങി. പ്രിയപ്പെട്ടവരെ, വൈരാഗ്യം തീർന്നില്ല. ജോൺ ഹസ്സിന്റെയും ജോൺ വിക്ലിഫിന്റെയും ആ ശരീരം കത്തിയ അസ്ഥി ധൂളികൾ ഒരു കുടത്തിൽ കോരിയെടുത്തു. എന്നിട്ട് തേംസ് നദിയുടെ ഓളങ്ങളിൽ കൊണ്ട് കലക്കി. ഇംഗ്ലണ്ടിലെ തേംസ് നദിയുടെ ഓളങ്ങൾ ആ ശരീര ധൂളികൾ വൻകടലിന് കൈമാറി. ആ വൻകടൽ തിരമാലകൾ അടിച്ച് അത് വലിയ സമുദ്രത്തിലൂടെ വൻകരകളിൽ ചെന്ന് അടിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അധികം താമസിക്കാതെ ഓരോ വൻകരകളിലും പതിനായിരക്കണക്കിന് സത്യസഭകൾ എഴുന്നേൽക്കാൻ കാരണം ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിയെ കൊണ്ട് സാധ്യമല്ല. ഒന്നാം നൂറ്റാണ്ടിൽ വ്യാപരിച്ച ദൈവശക്തി ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇതാ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, റിക്ലി ലാറ്റിമാർ ഈ രണ്ട് ദൈവദാസന്മാരെ കൊന്നത് മറ്റൊരു രീതിയിലല്ല. ഒരു മരക്കുറ്റി നാട്ടിയിട്ട് രണ്ട് വശത്തോടും ചേർത്ത് കെട്ടി ചുറ്റും വിറകടുക്കി തീ കത്തിക്കുകയായിരുന്നു. കത്തി വരുന്ന തീയിൽ റിട്ടി എറിയുമ്പോൾ ലാറ്റിമാറിനോട് പറഞ്ഞു, സഹോദര, ശരീരം കത്തുന്നു, എങ്ങനെ പിടിച്ചു നിൽക്കും? ഈ സമയത്ത് സഹോദരൻ പറഞ്ഞു, കുഞ്ഞേ, യൂറോപ്പ് മുഴുവൻ ആളിപ്പടരുന്ന സത്യോപദേശത്തിന്റെ തീയാണ് നാം ഇവിടെ കത്തിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കുക. ഒരു നാൾ പ്രതിഫല വിഭജന ദിനം കോടി കോടി വിശുദ്ധന്മാരുടെ നിരയിൽ പ്രതിഫലം പ്രാപിക്കാൻ ഈ പിതാക്കന്മാർ കയറി വരും. ഈ രാത്രി ഈ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഇവിടെ വിളിക്കപ്പെട്ട ദൈവമൈതരെ, നീ ഒറ്റയല്ല. പിടിച്ച പ്രമാണത്തിന് വേണ്ടി ഊർജ്ജശ്വാസം അവസാനിക്കുന്നവരെ നിൽക്കാൻ ദൈവാത്മാവ് രാത്രി നിന്നെ ക്ഷണിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് പറയാൻ കഴിയും, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും രക്തമൊഴിക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഈ പിടിച്ച പ്രമാണത്തിന് വേണ്ടി ഞാൻ ഊർജ്ജശ്വാസം അവസാനിക്കുന്നവരെ നിൽക്കുമെന്ന് പറയുവാൻ അകത്ത് പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ അക്കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അക്കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവ് ഇത് കാണണം. ഈ രാത്രി നാം വചനത്തോട് പ്രതികരിക്കുന്ന രാത്രിയാണ്. തിരുവെഴുത്തിലേക്ക് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അപ്പോസ്തോലിക സഭയുടെ ഉപദേശം. അപ്പോസ്തലപ്രതി പുസ്തകം 2:38 മുതലുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കരമുയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മാനസാന്തരം. അത്രയും ശബ്ദമേ നമുക്കുള്ളൂ, മാനസാന്തരം. ഒന്നാമത് മാനസാന്തരം. മാനസാന്തരം ബുദ്ധി, ഇച്ഛ, വികാരം, ചിന്ത, തീരുമാന ശക്തി എന്നിവയുടെ ഇരിപ്പിടമായ കൊച്ചു ഹൃദയത്തിലുണ്ടാകുന്ന അടിസ്ഥാനപരമായ മാറ്റമാണ് മാനസാന്തരമെങ്കിൽ, കുഞ്ഞേ, നിന്റെ തറവാടിന്റെ മഹിമ കൊണ്ട്, നിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്, നിന്റെ കുലത്തിന്റെ വലിപ്പം കൊണ്ട്, നീ പിറന്നു വീണ തറവാടിന്റെ ഉയർച്ച കൊണ്ട് സ്വർഗം നിനക്ക് വേണ്ടി ചായത്തില്ല. സ്വർഗം കാലി കടന്നാലും അവിടെ തറപ്പാട്ടത്തിന് കൊടുത്താലും ഈയ കട്ടി പറന്നാലും മാനസാന്തരം അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ അവകാശമില്ല. ഒന്നാമത്തെ പടി മാനസാന്തരം. വായിച്ചാട്ടെ മോളെ, വായിച്ചാട്ടെ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഒന്നാമത്തേത് എന്താ? രണ്ടാമത്തേത് എന്താ? ഒന്നാമത്തേത് ഒന്നാമത്, രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത് പടി പോലെ നിവർത്തിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഒന്നാമത്തേത് മാനസാന്തരം, രണ്ടാമത്തെ സ്നാനം. വായിച്ചു കേൾക്കുമ്പോ ഞങ്ങളോടല്ലോ പുസ്തകത്തോട് വിരോധം ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ക്രമം മനസ്സിലാക്കണം. പണ്ടൊരിക്കൽ വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അച്ചായൻ പോയി. വേദനയ്ക്ക് മരുന്ന് കിട്ടി, രാവിലത്തെ വേദനയ്ക്ക് എടുത്തിട്ട് അങ്ങ് പിടിപ്പിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോഴാ മനസ്സിലാക്കിയത് ഒരു പ്രത്യേക വിഷയം. അതുകൊണ്ട് തന്നെ വയറ് കുലിക്കാൻ തുടങ്ങി. കുലുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ചോദിച്ചു, അച്ചായ എന്നാകുന്നു കുലിക്കുന്നേ? അപ്പൊ പറഞ്ഞു, ഈ കുപ്പി കുലുക്കിയിട്ട് വേണം കുടിക്കാൻ എന്ന് പറഞ്ഞ വൈദ്യം തന്നത്. പക്ഷേ തെറുതിക്ക് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുപ്പി കുലുക്കി മരുന്ന് കുടിക്കണമെന്ന് പകരം മരുന്ന് കുടിച്ചിട്ട് വയറ് കുലിക്കുക. ഈ രാത്രി ഞാൻ പറയട്ടെ, ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്ത ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൻപിൽ കാള, പുറകിൽ വണ്ടി, അതാ രീതി. മുൻപിൽ കാള, പുറകിൽ വണ്ടി. മുൻപിൽ കാളവണ്ടിയും കാളവണ്ടിയുടെ പുറകിൽ കാളയുമാണെങ്കിൽ കാര്യമായ സോക്കേറുണ്ടെന്ന് ഓർത്തു കൊള്ളണം. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ ഒന്നാമത് മാനസാന്തരം, രണ്ടാമത് സ്നാനം. സ്തോത്രം. അടുത്തതായി പറയുന്നത് പരിശുദ്ധാത്മ സ്നാനം. അങ്ങനെയാണെങ്കിൽ രക്ഷാനിർണയം പ്രാപിച്ച് ആത്മസ്നാനം അനുഭവിച്ച് ആത്മശക്തി വിശ്വാസ സ്നാനം പ്രാപിച്ച് ആത്മസ്നാനം പ്രാപിച്ച് കർത്താവിനെ കാത്തിരിക്കുന്ന ദൈവവൈദലേ, ഇന്ന് രാത്രി കർത്താവ് ആകാശമേഘങ്ങളിൽ വന്നാൽ ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടുമെന്ന് പറയാൻ നിനക്ക് അകത്ത് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് നീ ശക്തിയോടെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയായിരിക്കണം. ഇന്ന് രാത്രി ഇവിടെ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം കാഴ്ചക്കാരുടെ യോഗമല്ല, അനുഭവം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കളുടെ ആരാധനയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇവിടെ ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. എത്ര പേർക്ക് ഈ രാത്രി പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, ഈ രാത്രി കാഹളം ധരിച്ചാൽ ഞാൻ എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുമെന്ന്? ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കർത്താവിനെ ശക്തിയോടെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ഇവിടെ ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുന്നു. അത് സ്വയാത്മാവല്ല, അത് ദുരാത്മാവല്ല, അത് വിശ്വസിക്കുന്ന ദൈവമക്കളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അതിരറ്റ ശക്തിയാണ് ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവവചനം അനുശാസിക്കുന്ന വ്യവസ്ഥ പാലിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. എന്നാൽ രാത്രി ഞാൻ ചോദിക്കട്ടെ, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും രക്തമൊഴിക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഈ പ്രമാണത്തിന് വേണ്ടി എന്റെ ഊർജ്ജശ്വാസം അവസാനിക്കുന്ന ഒടുവിലത്തെ മിനിറ്റുകൾ വരെ ഞാൻ നിൽക്കുമെന്ന് പറയുവാൻ അകത്ത് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിലെ കരം ഉയർത്തി വീശിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ അവകാശമുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഈ രാത്രി യോഗത്തിൽ ചില വ്യക്തികൾ ഇടപെടുകയാണ്. നീ വെറുതെയല്ലെന്ന് രാത്രി യോഗത്തിൽ വന്നത്, സ്വർഗം നിന്നെ ഈ രാത്രി തട്ടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നിത്യതയ്ക്കായി നീ വേർതിരിക്കപ്പെട്ടവളാണ്, നിന്റെ മേൽ സ്വർഗത്തിന്റെ ഒരു വലിയ വിളിയുണ്ട്. ഇന്ന് രാത്രി ബോധ്യമുള്ള ദൈവമക്കൾ വേണം കർത്താവിനെ ഈ ഗ്രൗണ്ടിൽ ശക്തിയോടെ ആത്മാവിൽ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പിതാക്കന്മാർ ജീവൻ അർപ്പിച്ച് നേടിയ ഈ സത്യ സുവിശേഷവുമായിട്ടാണ് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ യോഗത്തിന് മുൻപിലായിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവങ്ങൾ പറയട്ടെ, കൊറിയയിൽ വിശുദ്ധന്മാരെ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒടുവിലായി ഒരു ദൈവദാസനെ കുടുംബമായി കൊല്ലാൻ തീരുമാനിച്ചു. ഒരു സുവിശേഷകനും അഞ്ചു സഹോദരങ്ങളും, അതെ ആ ഭാര്യയും ആ മൂന്ന് കുഞ്ഞുങ്ങളും ഒക്കെ അഞ്ചു പേരെ കൊല്ലാൻ തീരുമാനിച്ചു. എങ്ങനെ അവർ തീരുമാനിച്ചത് അറിയാമോ? ഒരു കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് ജീവനോട് ഇറക്കി നിർത്തി മൂടിക്കൊല്ലുക. പ്രിയപ്പെട്ടവരെ, ഇതാ ഒരു കുഴി എടുത്തു, അതിനകത്ത് ആദ്യം ആ ദൈവദാസനെ ഇറക്കി നിർത്തി, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇറക്കി നിർത്തി, അത് കഴിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളെ ഇറക്കി നിർത്തി. അഞ്ചു പേർ ഒരുമിച്ച് കുഴിക്കകത്ത് നിൽക്കുകയാണ്. ഈ പ്രത്യേക സമയം ജനകീയ കോടതിയിലെ പ്രസിഡന്റ് അടുക്കലോട്ട് വന്നിട്ട് ചോദിച്ചു, യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് കമ്മ്യൂണിസത്തെ ഏറ്റെടുക്കാൻ കഴിയുമോ? ഈ സമയത്ത് ഈ ദൈവദാസൻ ആ കുഴിക്കകത്ത് നിന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കി. മൂന്ന് കുഞ്ഞുങ്ങളും ഈ ദൈവദാസന്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലറിക്കരയുകയാണ്, അലറിക്കരയുകയാണ്. ഡാഡി, ഞങ്ങളെ രക്ഷിക്കണം ഡാഡി എന്ന് പറഞ്ഞാണ് അലറിക്കരയുന്ന. സഹോദരങ്ങളെ, ഈ സമയം മനം തകർന്ന ആ കർത്തൃദാസൻ ആ കുഴിക്കകത്ത് നിന്നുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വിശ്വാസമാർഗത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ വരികയും അടുത്തു നിൽക്കുന്ന ഭാര്യ, ആ അധീര വനിത, ആ മാന്യ മാതാവ് ആ ദൈവദാസന്റെ വായ് പൊത്തിക്കൊണ്ട് പറഞ്ഞു, അരുത് അരുത്. തൊട്ടു പുറകിൽ അലറിക്കരയുന്ന കുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞു, മക്കളെ, ഇന്ന് രാത്രി രാജാതി രാജാവും കർത്താതി കർത്താവുമായവരോടൊപ്പം നമുക്കൊരു പന്തി ഭോജനമുണ്ട്, നമുക്കൊരു പാട്ടുപാടാം എന്ന സഹോദരിയെ കുഴിക്കകത്ത് നിന്നോട് പറഞ്ഞു. അവൾ പാടി തുടങ്ങി, ശോഭയേറും ഓർ നാടുണ്ടക്കരെ, കാണാമേ ദൂരവിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി, നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൻ, വേഗം നാം ചേർന്നിടും, വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്തിൽ സഹോദരങ്ങളെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണ് വന്ന് മൂടി, ആ കുടുംബം അവിടെ അവസാനിച്ചു, തീർന്നിട്ടില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ കർത്താവിന്റെ ജനങ്ങൾ ഈ ഗ്രൗണ്ടിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തീർത്തു പറയട്ടെ, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ ഇസ്രായേലെ പുറപ്പെടുക എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ഒരു വലിയ പറ്റ ആളുകൾ വാഗ്ദത്ത ദേശത്തേക്ക് ഇറങ്ങി തിരിച്ചെങ്കിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ഇവിടേക്ക് കരേറി വരിക എന്ന കാഹളത്തിന്റെ ഉരത്തനാദം മധ്യാകാശത്തിൽ മുഴക്കുമ്പോൾ മണ്ണിന്റെ ഗർഭത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിശുദ്ധന്മാർ ഒരുമിച്ച് നിത്യതയിൽ സംഗമിക്കുന്ന സമയമുണ്ട്. അന്ന് വിശുദ്ധ കുടുംബം അവിടെ ഉയർത്തെഴുന്നേറ്റ് വരുവാൻ തുടങ്ങുകയാണ്. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥനം ഒരു നിമിഷം നേടി നിൽക്കാം. ഗ്ലോറി ഹല്ലേലൂയ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അടുത്തടുത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥനാ നിരതരാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ടെ. നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ കർത്താവെങ്കിലും ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങൾ വെറുതെയല്ല ഇന്ന് രാത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ രാത്രി അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ ഇവിടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെയുണ്ട്. എല്ലാവരും കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പ മിനിറ്റുകൾ സ്തോത്രത്തിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരുടെ അധരങ്ങൾ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. ഏറ്റവും പുറകിൽ മുതൽ ഏറ്റവും മുൻപിൽ വരെ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഈ ദേശത്തിന്റെ വിടുതലിനായി അല്പ മിനിറ്റുകൾ പ്രാർത്ഥനയിൽ പോരാടട്ടെ. നിന്റെ നാവിന്മേൽ അധികാരം വ്യാപരിക്കുന്നുണ്ട് സഹോദരി, നിന്റെ നാവിന്മേൽ അധികാരം വ്യാപരിക്കുന്നുണ്ട് സഹോദര. നീ ഇന്ന് രാത്രി കളിക്കളത്തിലല്ല, നീ ഇന്ന് രാത്രി പോർക്കളത്തിലാണ്. ഒരുപറ്റം ദൈവമക്കൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് കരങ്ങൾ ഉയർത്തി ഈ നാടിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെ കെട്ടുകളെ തകർത്തുകൊണ്ട്, അന്യായ ബന്ധനങ്ങളുടെ നുഖങ്ങളെ തകർത്തുകൊണ്ട്, സത്യാരാധനയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവി ദേശത്ത് ചില വ്യക്തികളെ സന്ദർശിക്കാൻ തുടങ്ങുന്ന കാഴ്ച വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിൽപ്പിൽ നമുക്ക് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, യെസ് യെസ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ പോരാടിക്കാതെ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾ കടന്നു കുടിക്കാൻ കഴിയാത്ത, നമ്മുടെ ജനദൃഷ്ടികൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകം ഇതിന്റെ പുറകിലുണ്ട്. ഈ നാടിന്മേൽ ആധിപത്യം ഉയർത്തിയിട്ട് ഒരിക്കൽ പോലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് ഈ നാടിനെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ചില ബലവാന്റെ ശക്തികൾ ഇവിടെ വാഴുന്നുണ്ട്. എന്നാൽ കുഞ്ഞാടിന്റെ രക്തത്താൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി പ്രാർത്ഥനയിൽ ചിലതിന്റെ ആധിപത്യങ്ങളെ തകർക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കാൻ കൃപ പ്രാപിച്ച നിന്റെ അധരങ്ങളിൽ അഭിഷേകത്തിന്റെ അധികാരം വ്യാപരിക്കുന്നു. കരം ഉയർത്തിക്കൊണ്ട് ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ പോരാടട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി കാണുന്ന സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ചില വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് പണതെടുക്കുന്ന രാത്രിയാണ്. അവങ്കൽ നിന്ന് ചില ദൈവശക്തിയുടെ പകർച്ചകൾ ചില ശരീരങ്ങളുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു മൺമറഞ്ഞ ഒരുത്തന്റെ ശവ കുടീരത്തിന് മുൻപിലല്ല വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി നിൽക്കുന്നത്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ തന്റെ ജനത്തിന് നിലവിൽ ഉലാവുന്ന കാഴ്ച കണ്ടുകൊണ്ട് നാം ഇന്ന് രാത്രി ജയഘോഷമർപ്പിക്കുകയാണ്. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. നിന്റെ കുഴഞ്ഞു മറിഞ്ഞ കടുങ്കട്ടുകളെ അടിച്ചു മാറ്റാൻ അവന്റെ കരം നിനക്കായി രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദേശത്തിന്റെ മീതെ ആധിപത്യം പുലർത്തുന്ന ആധിപത്യങ്ങളുടെ മുഖങ്ങളെ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ദൈവജനം ശക്തമായി പ്രാർത്ഥനയിൽ പോരാടട്ടെ. ഗ്ലോറി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ജയ, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയ്പ്പിച്ച് അവയെ കാൽവറയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ അന്ധകാര ശക്തിയുടെ തലയെ കാൽവറയിൽ തകർത്ത ദൈവപുത്രന്റെ കരത്താൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചില ആത്മാക്കൾ വിടുവയ്ക്കപ്പെടുന്ന രാത്രിയാകട്ടെ. രാത്രി ദൈവജനം ഒരുമിച്ച് കരമുയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവാത്മാവ് ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരി സഹോദര, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒരു വലിയ ദൗത്യം നിന്നെ ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ്. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ഈ പ്രമാണത്തിന് വേണ്ടി ഊർദ്ധശ്വാസം വരെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുവാൻ എത്ര പേർ ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി തയ്യാറാകും? പിതാക്കന്മാർ അർപ്പിച്ച വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവാർപ്പണത്തെ ഇന്ന് രാത്രി ഞാൻ ഓർക്കുന്നു. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. പേർ വിളിക്കും നേരം കാണുമെൻ പേരും, ക്രിസ്തനിൽ നിദ്ര കൊണ്ടോര ശോഭിത പ്രഭാതത്തിൽ, ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുതാൻ, പാർത്തലെ രക്ഷപ്പെട്ടോരാകാശം അപ്പുറം കൂടിയിടുമ്പോൾ, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഇന്ന് രാത്രി നമ്മുടെ രണ്ട് കരങ്ങൾ കർത്താവിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗായിക സംഘത്തോട് ചേർന്ന് പ്രത്യാശ ഉള്ളിൽ തിളയ്ക്കുന്ന ദൈവലാതീരത്തെ കുറിച്ചുള്ള ദർശനം അകത്ത് പതിയുന്ന ഈ പാട്ടിന്റെ ചന്തങ്ങൾ നമുക്ക് കരം ഉയർത്തിക്കൊണ്ട് ചേർന്ന് പാടാം. ഗ്ലോറി ഹല്ലേലൂയ. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതം, ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുതാൻ, പാർത്തലെ ദൈവാത്മാവ് പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റിയവന്റെ കരം വീട് പൊട്ടിയ നിന്നെ പണതെടുക്കാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി നീട്ടിയിരിക്കുകയാണ്. യേശുവേ, ഞാൻ ക്രൂശിങ്കലേക്ക് വരുന്നു, എന്നെ കൈക്കൊള്ളണമേ എന്ന് വായി തുറന്ന് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മേലെ തിരഞ്ഞെടുപ്പ് വീഴുന്ന രാത്രിയായിരിക്കും. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് ദൈവാത്മാവ് രാത്രി സംസാരിക്കുന്നു.